പേജ് 101. വിദുഷി, ഇനിയൊരു തുള്ളി കൂടി താര, നീ ഇവിടെ മരിച്ചു വീഴും എങ്കിൽ മരണത്തിന്റെ കാവൽപ്പട്ടിയായി ഞാൻ അതിന്റെ കാൽക്കൽ ചുരുണ്ടുകൂടും. ഇത്രയധികം നീ ഒരിക്കലും മദ്യപിക്കാറില്ല. തണുപ്പ്, എന്റെ എല്ലുകൾ ഉറഞ്ഞു പോകുന്നത് പോലെ തോന്നി. അത് ഇന്നലെയായിരുന്നു. ഇന്നും ഇന്നലെയും തമ്മിൽ എന്തു ഭേദം? ഇന്നും ഇന്നലെയും നാളെയും തമ്മിൽ ഇനി എന്തു ഭേദം? താരയാണോ ഇത്? ശുഭദായിനിയായ താര, മദ്യത്തിന്റെ പെരുമഴയിൽ ഞാനെന്റെ കുഞ്ഞിനെ തേടി നടക്കുകയാണ്. ദുഃഖം എന്നെ ഇങ്ങനെ വെടിഞ്ഞുകളഞ്ഞതോർത്ത് ഞാൻ കഷ്ടപ്പെടുന്നു. ദുരാഗ്രഹം കാറ്റിന്റെ കഴുത്തിനിരിക്കുമ്പോൾ നീ എന്തെടുക്കുകയായിരുന്നു? ഒരില പോലെ അനങ്ങാതെയാവും വരെ നീ മൗനം തുടർന്നു. എനിക്ക് ഭയമായിരുന്നു താര. താരയുടെ കാൽക്കൽ വീണു കിടന്ന് രൂമ പൊട്ടിക്കരഞ്ഞു. അവളെ പിടിച്ചു മാറ്റാൻ ആർക്കും കഴിഞ്ഞില്ല. ഒഴുക്കി താര ദാസിമാരോട് കൽപ്പിച്ചു. വെളുത്തു നുരയുന്ന മൈലയും താരയുടെ പാനപാത്രത്തിൽ കഴിഞ്ഞു. ഒരു കയ്യിൽ മദ്യവും മറുകയിൽ ഉടഞ്ഞു നാശമായ ഒരു കളിവണ്ടിയുമായിട്ടാണ് താര രുമയുടെ അറയിലെത്തിയത്. തുളുമ്പി വീണ മദ്യം അവളുടെ ഇതരയ മാർഗത്തിൽ അടയാളപ്പെടുത്തി. കാലുകൾ നിലത്തു വച്ചിരുന്നില്ല, വസ്ത്രങ്ങൾ തിരിഞ്ഞു പോയിരുന്നു. അരയിൽ അണിഞ്ഞ പൊന്തുരടും മുലകളുടെ ഞാവൽപ്പഴ കണ്ണുകളും വെളിപ്പെട്ടിരുന്നു. ചായം നീ ഉടഞ്ഞു നാശമായ കളിവണ്ടി ഉയർത്തിപ്പിടിച്ച് താര വിളിച്ചു ചോദിച്ചു, ഇതാക്കെങ്കിലും വേണോ? രുമ നിലവിളിച്ചുകൊണ്ട് ഓടിയിറങ്ങി ചെന്നു. ഒഴുക്കി താര കൽപ്പിച്ചു. രുമ അവളുടെ കയ്യിൽ നിന്ന് മൺപാനം പിടിച്ചു വാങ്ങി. കളിവണ്ടിയിൽ തൊട്ടപ്പോൾ താര ചീറി, തൊടരുത്. അവൾ അത് വസ്ത്രങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചു വയ്ക്കാൻ ശ്രമിച്ചു. കൈകൾ കുഴഞ്ഞുപോയി. ഇതാർക്കെങ്കിലും വേണോ? താര വിളിച്ചു ചോദിച്ചു. നെഞ്ചുവിങ്ങുകയും തൊണ്ടവേദനിക്കുകയും ചെയ്തു രുമയ്ക്ക്. തായയും രുമയും ചേർന്നാണ് മണ്ണ് കുഴച്ച് ആ കളിവണ്ടി ഉണ്ടാക്കിയത്. തായം ചേച്ച് അവർ അതിനെ ഭംഗിപ്പെടുത്തി. അതിന്റെ ഒരു ചക്രം മറ്റ് മൂന്നെണ്ണത്തേക്കാൾ ചെറുതായിരുന്നു. അംഗദൻ ഒരു വള്ളിയിൽ കെട്ടി അതിനെ വലിച്ചുകൊണ്ട് നടന്നു. മുടന്തി മുടന്തി അത് അംഗദന്റെ പിന്നാലെ പോയി. ശീലം നെയ്യുകയോ പാത്രം നെനയുകയോ നടുതലകൾക്ക് നനയ്ക്കുകയോ ചെയ്യുമ്പോൾ അംഗദൻ അവന്റെ വണ്ടിയും വലിച്ച് കൂട്ടന്മാരുടെ അടുത്തെത്തി. ഒരു വണ്ടി മണ്ണ് കൊണ്ടുതരുമോ? കലം നനയുന്നവർ സഹായം ചോദിച്ചു. ഈ വണ്ടിയിൽ മണ്ണൊന്നും കേട്ടില്ല. അംഗദൻ ഗൗരവത്തിൽ മറുപടി പറഞ്ഞു, എനിക്ക് കുറച്ച് പരിച്ചി എത്തിച്ചു തരാമോ? എത്തിച്ചു തരാമോ? നൂൽനൂൽപ്പുകാർ ചോദിച്ചു. അതിന് ഈ വണ്ടിയിൽ പരുത്തി കേട്ടില്ലല്ലോ, അംഗദൻ പറഞ്ഞു. ആറ്റിൽ നിന്ന് ഇത്തിരി വെള്ളം നടുതലയ്ക്ക് നനയ്ക്കുന്നവളുടെ ഊഴമായി. അപ്പോൾ എന്റെ വണ്ടി നനഞ്ഞ് നാശമാവില്ലേ? കൂട്ടന്മാർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവനെ എടുത്തു പോക്കി. പിന്നെ എന്തിനു കൊള്ളാം ഈ പൊട്ടവണ്ടി? അവർ കളിയാക്കി, കുട്ടി വെട്ടണിച്ചു. ഇഷ്ടപ്പെട്ട ഒന്നിനെയും ആരെയും വേദനിപ്പിക്കാൻ അവനെ കൊണ്ടാവില്ല. രുമയുടെ മടിയിൽ അവന്റെ കണ്ണുനീർ ഒഴുകി വീണുകൊണ്ടേയിരിക്കും. അതിന്റെ ചൂട് ഇപ്പോഴും അവരുടെ മടിയിലുണ്ട്. ഇത് മഞ്ചാടി മണിക്ക് വിരുന്നു പോകാനുള്ള വണ്ടിയാണെന്ന് പറഞ്ഞുകൂടായിരുന്നു നിനക്ക്? രുമ ചോദിച്ചു. കിഷ്കിന്നത്തിലേക്ക് വിരുന്നു വന്ന മഞ്ചാടി മണികൾക്ക് മടങ്ങിപ്പോകാൻ മാത്രമേ ഈ വണ്ടി ഉപയോഗിക്കാവൂ. രുമ കൂട്ടമ്മമാരെയും ശാസിച്ചു. പിന്നെ മഞ്ചാടി മണികളുടെ കഥയായി. മഞ്ചാടി മണികൾ ഉറങ്ങുന്നത് എങ്ങനെയാണെന്നറിയാൻ രാത്രികളിൽ അവൾ അവനെ കൂട്ടുപോയി. ഉറങ്ങിയോ? അംഗദൻ വിളിച്ചു ചോദിച്ചു. മഞ്ചാടി മണികളുടെ ഉച്ചയിൽ രുമ മറുപടി പറഞ്ഞു, ഉറങ്ങി. ഉറങ്ങാൻ കണ്ണുണ്ടോ മഞ്ചാടിക്ക്? മഞ്ചാടി കണ്ണോ? കണ്ടോണ്ടല്ല ഉറങ്ങുക. എവിടെ? ഞാൻ കാണട്ടെ ഉറക്കം. അയ്യോ, ഞാൻ ഒരു നല്ല സ്വപ്നം കാണുകയല്ലേ? സ്വപ്നമോ രാത്രിയുടെ പുതപ്പിന്റെ അകത്തല്ലേ? പോകുമ്പോൾ എന്നെ ചവിട്ടാതെ നടന്നു പോണേ. രാവിലെ വരുമ്പോൾ ഞാൻ കണ്ട സ്വപ്നം എന്താണെന്ന് പറഞ്ഞു തരാം. മഞ്ചാടി മണികളുടെ അപേക്ഷ കേട്ട് പെരുവിരൽ കുത്തി കഷ്ടപ്പെട്ട് നടന്നാണ് അംഗദനും രുമയും തിരിച്ചു പോരുന്നത്. പോരുമ്പോൾ കിഷ്കിന്തം കാണാൻ ഒരു വണ്ടി നിറയെ മഞ്ചാടി മണികളും കൂടെ പോരും. മടിയിലിറങ്ങുന്ന മകന്റെ കൈകളിൽ നിന്ന് സൂക്ഷിച്ച് വളരെ സൂക്ഷിച്ച് അവനെ ഉണർത്താതെ രുമ കളിവണ്ടി എടുത്തു മാറ്റി വയ്ക്കും. ഉരുണ്ട കൈകൾ, ഉരുണ്ട കാലുകൾ, ഉരുണ്ട പാദങ്ങൾ, ഉരുണ്ട കവലുകൾ, ഇത്ര കൗതുകമുള്ളൊരു കുഞ്ഞ്. എവിടെയാണെന്റെ മകൻ? തിക്കുതിരിയാത്ത കാട്ടിൽ കഷ്ടപ്പെടുകയാണോ? കോരരാക്ഷസന്റെ പടിയിൽ തടവിലാണോ? വിശപ്പ് കൊണ്ട് മരിക്കുകയാണോ? ഒന്നും അറിയില്ല. തെക്കേ ദിക്കിൽ നിന്നൊരു കാറ്റ് പോലും ഇതിലേക്ക് കടന്നു വരുന്നില്ല. പുഷ്കരമാതിന്റെ അടിവായത്തിൽ അവന്റെ ജീവൻ സുരക്ഷിതമാണെന്ന ഉറപ്പ്, അത് മാത്രമാണ് അവരെ ജീവിപ്പിക്കുന്നത്. എന്നാലും കാൽപങ്ക് ജീവൻ കൊണ്ട് നിലനിൽക്കുന്നവനാണവൻ, അപൂർണൻ. മുക്കാൽ പങ്ക് ജീവനും എടുത്തു മാറ്റപ്പെട്ടവൻ ജീവിക്കും ഒരു മരം പോലെ. എങ്ങനെയെങ്കിലുമൊക്കെ താരയും രുമയും രണ്ട് കാവൽപ്പട്ടികളെ പോലെ പുഷ്കരത്തിന്റെ കരയിൽ ചുറ്റിത്തിരിഞ്ഞു. ഒരനക്കം കേട്ടാൽ പുഷ്കരത്തിലെ ഓളങ്ങൾ പതിവ് വിട്ടൊന്നിളകിയാൽ ചീറിയെടുത്തു. കാറ്റിനെതിരെ ഒരുപാട് നേരം തിരിച്ചു നിന്ന വാഴത്തായി ഒടുവിൽ ഞെരിഞ്ഞൊടിഞ്ഞു വീഴും പോലെ താര രുമയുടെ മടിയിൽ വീണു. അവളുടെ ചെറിയിൽ അപ്പോൾ മരനീര് പൊടിഞ്ഞു. പതഞ്ഞു. അതെടുത്ത് മാറ്റിയിരിക്കെ ഉണരുമ്പോൾ അവളിനി അത് കാണണ്ട. അങ്കദന്റെ മൺവണ്ടി ചൂണ്ടിക്കാട്ടി രൂമ ദാസിമാരോട് പറഞ്ഞു, ചോദിച്ചാൽ എന്ത് പറയും? വേറെന്തെങ്കിലും പറയൂ. വേറെന്തെങ്കിലും കൊണ്ട് തൃപ്തിപ്പെടുമോ? രൂമയ്ക്കും അതറിയാം. അതെവിടെ? താര ബഹളം വെക്കും. അതിലെന്റെ കുട്ടിയുടെ മണമുണ്ട്, വിയർപ്പും തുപ്പലുമുണ്ട്. അതിനിക്ക് വേണം. പടുകൂറ്റനായ ഒരു നിഴൽ താരയ്ക്കുമേൽ വീണു. ഇരുട്ട് തീർന്ന് സുഗ്രീവനെത്തിയപ്പോഴെന്ന വ്യസനത്താൽ മതിമറന്ന ആ സ്ത്രീകൾ അറിഞ്ഞില്ല. ദാസിമാരോട് പുറത്തു പോകാൻ സുഗ്രീവൻ കൽപ്പിച്ചു. രുമയുടെ മടിയിൽ കിടക്കുന്ന താരയുടെ അടുത്ത് അയാൾ മുട്ടുകൂട്ടി നിന്നു. അവളെ ഉണർത്തരുത്, രുമ അപേക്ഷിച്ചു. കരഞ്ഞു കരഞ്ഞ് അവൾ ഇപ്പോൾ ഉറങ്ങിയിട്ടേയുള്ളൂ. ഇന്നും സുഗ്രീവൻ മുരണ്ടു. ഞാൻ അവളുടെ അടിവയറ്റിൽ കൈവച്ച് നോക്കി. അവളുടെ ഗർഭപാത്രം നിറയെ കനലാണ്, ജ്വലിക്കുന്ന കനൽ. സുഗ്രീവൻ നിരച്ചാർന്ന് തൗക്കി. വിഷമ മൃഗത്തിന്റെ ചൂടും മുഷടവും അതിൽ മുഷരും അയാളിൽ നിന്ന് പുറപ്പെട്ടു. പെറുപിടിച്ച് അയാൾ അറക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. എനിക്കറിയാം, എനിക്കറിയാം. ഉറക്കിക്കിടത്തിയിരിക്കുകയാണ്, എല്ലാവരും കൂടി ഉറക്കിക്കിടത്തിയിരിക്കുകയാണ്. എന്നെ തോൽപ്പിക്കാൻ സഹിക്കില്ല ഞാൻ, വിട്ടുതരില്ല ഞാൻ. നീയാണ് ഇതിന്റെ ആൾ. നിനക്ക് അസൂയാണ്, മുഴുത്ത അസൂയ. രൂമ ഒന്നും പറഞ്ഞില്ല. പങ്കുണ്ട്, എല്ലാ പെണ്ണുങ്ങൾക്കും പങ്കുണ്ട്. സുഗ്രീവൻ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കുകാലി കൊണ്ട് കോരിയെറിഞ്ഞു. ഇവരൊക്കെ ഒരു രഹസ്യത്തിന്റെ പങ്കുകാരാണ്. ഇവർ ചിരിക്കുന്ന ചിരി ഇവരുടെ മാത്രം ഭാഷയാണ്. സുഗ്രീവന് എതിരാണ്. ഇവരൊക്കെ ഒറ്റക്കെട്ടാണ്. വാലിയുടെ മതം പങ്കിട്ടവരാണ്. സുഗ്രീവനെ ആട്ടിപ്പുറത്താക്കിയിട്ട് ഈ പെണ്ണുങ്ങളെ മുഴുവൻ ഒറ്റയ്ക്ക് വെച്ച് അനുഭവിച്ചവനാണ് വാലി. ശക്തി മണ്ണടിഞ്ഞിട്ടും ഈ പെണ്ണുങ്ങളിലൂടെയാണ് അവൻ സുഗ്രീവനോട് പക പോക്കുന്നത്. സുഗ്രീവൻ പല്ലു ഞെടിച്ചു. ദാ കിടക്കുന്നു. കൈയും കാലും മലർത്തിയിട്ട് വരുത്തി. താര വൃത്തികെട്ട ആ കിടപ്പിലും സുഗ്രീവനെ കൊല്ലുകയാണവൾ. എങ്ങനെ കിടന്നാലും അഴക്. അങ്ങനെയുണ്ടോ പെണ്ണുങ്ങൾ? പക്ഷേ അവൾ, അതെ, അവൾ സുഗ്രീവനെ കൊല്ലും. താര, വാലി എന്നോട് ചെയ്യുന്നത് ഒരിക്കലും നിനക്ക് ചെയ്യാൻ പറ്റില്ല. താര സുഗ്രീവനെ ഇല്ലാതാക്കുന്നത് ഇതും പറഞ്ഞാണ്. ഒരു നൂറാമത്തെ തവണ അവളോടടുത്താൽ തുടങ്ങുകയായി. നിൽക്ക്, നിൽക്ക്. വാലിയുടെ കൂടെ കഴിഞ്ഞവളാണ് ഞാൻ. അതിനേക്കാൾ കുറഞ്ഞ യാതൊന്നും എന്നെ സന്തോഷിപ്പിക്കില്ല, തൃപ്തിപ്പെടുത്തില്ല. പകുതിക്ക് വെച്ച് എണീറ്റ് പോകാൻ എന്നെ കിട്ടില്ല. എന്നെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അതോർത്ത് തന്നെ നിന്റെ ജന്മം പാഴാവും. അത് വേണോ? അത് നിനക്ക് സഹിക്കുമോ? ആത്മാഭിമുള്ള ആത്മാഭിമാനമുള്ളവനാണ് സുഗ്രീവൻ. ആയിരം പെണ്ണുങ്ങളെ അവനെ വശത്താക്കാൻ ഒരു വിഷമവുമില്ല. അവറ്റ പുളകം തയ്ക്കാതെ കിടന്ന് അലറി വിളിക്കാറുണ്ട്. പക്ഷേ താര പറയുന്നു, രാപ്പകലുകൾ നീണ്ടു നിൽക്കുന്ന അത്യുഗ്രഹമായ ഉദ്ധാരണ ശേഷിയാണ് വാലിക്ക്. അതിനോടൊപ്പം നിൽക്കുന്ന കാമക്കരുത്തുണ്ട് താരയ്ക്ക്. മുരച്ചടി പോലെ മുഴങ്ങുന്ന അവരുടെ സുരത താളത്തിൽ കിഷ്കിന്തം ചേർന്ന് പൊലുങ്ങാറുണ്ട്. കിഷ്കിന്തത്തിൽ പൂക്കൾ വിടരുന്നതും പഴങ്ങൾ അടരുന്നതും പാറകൾക്കിടയിൽ നിന്ന് ഉറവകൾ പൊട്ടുന്നതും ആ നേരത്താണ്. ഭയന്നും ശങ്കിച്ചും പ്രാർത്ഥിച്ചും ഒരുവിധം ഉദ്ധരിപ്പിച്ചെടുത്ത ലിംഗവും കൊണ്ട് ചെല്ലുമ്പോഴാണ് അവൾ ഇത് പറയുക. നടുക്ക് അടികൊണ്ട ചേരയെ പോലെ സുഗ്രീവൻ എങ്ങുമില്ലാതെ പരാജയം ഏറ്റുവാങ്ങുകയായി. ദുഷ്ട, അഹങ്കാരി, ഒരു പേയ് പിശാചിനെ പോലെ അവൾ എന്നെ ആക്രമിച്ചു. സുഗ്രീവൻ കൂട്ടത്തിലേക്കും വെച്ച് മുതിർന്ന മടന്തയോട് സങ്കടം പറഞ്ഞു. താരയുടെ അടുത്ത് അക്ഷേപിക്കപ്പെട്ടാൽ മടന്തയുടെ മടിയിലാണ് അയാൾ മുഖം ഒളിപ്പിക്കുന്നത്. സുഗ്രീവനെ സുഖിപ്പിക്കാൻ എന്തും ചെയ്യുന്നവളാണ് മടന്ത. അതിനുള്ള ഗുണം അവൾക്ക് കിട്ടുന്നുമുണ്ട്. കാമാഗ്നിയല്ല അത്, രോഷാഗ്നിയാണ്. മടന്ത ഏഷ്യനി കൂട്ടിക്കൊടുത്തു. ശരിയാണെന്ന് സുഗ്രീവനും അറിയാം. ചുംബനങ്ങളല്ല അവ, കടിച്ചു കീറലുകളാണ്. ആലിംഗനങ്ങളല്ല, കടന്ന ആക്രമണങ്ങളാണ്. ഒരിക്കൽ പോലും അവൾ വിട്ടു തന്നിട്ടില്ലേ? മടന്ത അസൂയ ഉള്ളിലടച്ചു പിടിച്ച് ചോദിക്കും. ഇല്ലെന്നുള്ള ഉത്തരമാണ് അവൾക്ക് കേൾക്കാൻ ഇഷ്ടം. പക്ഷേ സുഗ്രീവൻ മറുപടി പറയും, ഒരിക്കലല്ല, പലതവണ വിട്ടു തന്നിട്ടുണ്ട്. ഓർക്കുമ്പോൾ തന്നെ നടുക്കം തോന്നും. ആക്രമിച്ച് കീഴ്പ്പെടുത്തി. എങ്ങനെയാണാവോ ഇതൊക്കെ ആ നിവർത്ത ശരീരം കൊണ്ട്. മതിയാവോളം സുഗ്രീവനെ ഓടിച്ചിട്ട് അവൾ എഴുന്നേറ്റ് പോകുന്നു. അനങ്ങി പോകരുത് എന്ന് അവളുടെ ഓരോ അംഗവും അന്നേരം അയാളോട് കൽപ്പിക്കുന്നു. മൂത്ത മുതിർന്നവർ ഒരു പയ്യനെ കൽപ്പിക്കും പോലെ വാടിക്കൊഴിഞ്ഞു കിടക്കുന്ന അയാളുടെ ലിംഗത്തിന്മേൽ ചൂണ്ടുവിരൽ കൊണ്ടും നെറ്റി ലാളിച്ചിട്ട് അവൾ പറയുന്നു, സുഖമായി ഉറങ്ങ്. സുഗ്രീവൻ അതല്ലേ വേണ്ടത്? എവിടെ താരയിലെ പ്രണയ പരിമളം? എവിടെ അവളുടെ വഴക്കം? എവിടെ ലജ്ജ? എവിടെ കിരണങ്ങൾ? അവൾ വിദുഷിയല്ലേ, മഹാപണ്ഡിത? അത്രയ്ക്ക് വലിയ നിലയിലല്ലേ നിങ്ങൾ എല്ലാവരും കൂടി അവളെ കയറ്റി വെച്ചിട്ടുള്ളത്? മടന്ത തന്നാലാവുന്നത്ര കുശുമ്പ് മുളച്ചാൽ മുളയ്ക്കട്ടെ എന്ന മട്ടിൽ കുത്തിയിട്ട് കൊടുത്തു. സുഗ്രീവന് മനസ്സിലാവാത്തതാണ്. അവമാനിക്കുന്തോറും ആ അസുരത്തിനോട് തന്നെ കമ്പം കയറി അയാളിങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തിനാണ്? നൂറുകണക്കിന് പെണ്ണുങ്ങൾ, ആയിരം തവണ വംശം വധകൾ. ഇവൾ മാത്രം അനന്യയായി ഭയപ്പെടുത്തിയും നിന്ദിച്ചും കീഴ്പ്പെടുത്തിയും സുഗ്രീവനെ കൊന്നുകൂട്ടുന്നു. കൈ നീട്ടുമ്പോൾ അകന്നു പോകുന്ന മായാമൃഗം. അവൾക്ക് ഉപമാനമില്ല. അവൾ വരുതിയിൽ വരണം. ബാലിയെ കൊല്ലിച്ചതോടെ ശത്രു ഇല്ലാതാവുകയില്ല. ഇരട്ടിക്കുകയാണ് ചെയ്തത്. താര കുലത്തിന്റെ ബുദ്ധിയും ശക്തിയുമാണ്. അവൾ വിവേകിയാണ്. തായ്വഴിയുടെ കരുത്തും ഉപദേശക ശക്തിയും അവൾക്ക് കിട്ടിയിട്ടുണ്ട്. ഗോത്ര ദേവതയായ വാനരത്തിനൊപ്പമാണ് കുലം അവളെ വെച്ചിട്ടുള്ളത്. അവളുടെ വാക്ക് കേട്ടിരുന്നുവെങ്കിൽ, ബുദ്ധിപൂർവമായ ഉപദേശം സ്വീകരിച്ചിരുന്നുവെങ്കിൽ തനിക്ക് ഈ ഗതി വരുന്നില്ലായിരുന്നുവെന്ന് അംബേദ് വാലി വിലപിക്കുന്നത് കിഷ്കിന്ധം മുഴുവൻ കേട്ടു. കോപിച്ച ലക്ഷ്മണൻ വിഷം ചീറ്റുന്ന സർപ്പം പോലെ. സുഗ്രീവ, നഗരവാദികൾ വന്നു നിന്ന് അയാൾ അലറി. കണ്ണിൽ നിന്ന് തീ പാറി. ഞാണോയിൽ നിന്ന് മിന്നൽപ്പിണരും ഇടിമുഴക്കവും പുറപ്പെട്ടു. കോപപ്രളയത്തിന്റെ ഉഗ്രത കൊണ്ട് കാവൽക്കാർ തേടിച്ചോടി. ഭയന്ന് വിറച്ചുപോയി സുഗ്രീവൻ. ഉപദേശിക്കാൻ ചെന്ന മന്ത്രിമാരോടും തന്നെ പാരാട്ടുന്ന പെണ്ണുങ്ങളോടും അയാൾ ഓരോ പിച്ചും വെയും പറഞ്ഞു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ലക്ഷ്മണൻ എന്റെ സുഹൃത്താണ്. രാമൻ എന്റെ സുഹൃത്താണ്. അത്യന്തം ശത്രുതയോടെ ലക്ഷ്മണൻ രാമനോട് പറഞ്ഞു. വക്രബുദ്ധിയാണ് സുഗ്രീവൻ. ഇവനെ പുള്ളിയുള്ളവന് രാജ്യം കൊടുക്കാനേ പാടില്ലായിരുന്നു. അധികാരം കയ്യിൽ കിട്ടിയതോടെ അവൻ സകല വാഗ്ദാനങ്ങളും മറന്നു. മൂക്കറ്റം സുഖഭോഗങ്ങളിൽ മുഴങ്ങി മുങ്ങി നമ്മെ മറന്നു. അവന് വേണ്ടിയാണ് ലോകാപവാദ ഭയം പോലും നീക്കിവെച്ച് വാലിയെ പോലൊരു വീരനെ നമ്മൾ ഒളിയുമ്പോൾ കൊണ്ടുവന്ന ഉപകാരവും മറന്നു. എനിക്ക് കോപം അടക്കാൻ കഴിയില്ല. ഞാൻ അവനെ കൊല്ലും. അവൻ സ്വർഗത്തിലെത്തി വാലിയെ സന്ദർശിക്കട്ടെ. വാലിയുടെ മകനെ കാര്യങ്ങൾ ഏൽപ്പിക്കുക. അമ്പും വില്ലുമിന്തിയ കാലനായി ലക്ഷ്മണൻ നഗരവാദത്തിലെത്തി. ഇതും കൊല വിളിച്ചതും കിഷ്കിന്ധം നടുങ്ങിയതും കാവൽക്കാർ ഓടി ഒളിച്ചതും മന്ത്രിമാർ ഭയന്നതും സ്ത്രീകൾ കരഞ്ഞതും ഇപ്പോഴും കോപാക്രാന്തനായി ലക്ഷ്മണൻ ഞാനൊലി കേൾപ്പിക്കുന്നതും അംഗദനാണ് ഇളവച്ചിനെ ധരിപ്പിച്ചത്. നീരസത്തോടെ സുഗ്രീവൻ മുഖം തിരിച്ചു. ലക്ഷ്മണൻ എന്നോട് എന്തിനു കോപിക്കണം? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ എന്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നടക്കുന്ന കുറെ പേരുണ്ടല്ലോ ഇവിടെ. അവർ ഏഷ്ണി കൂട്ടിക്കൊടുത്തു കാണും. അല്ലാതെന്ത്? ലക്ഷ്മണനെ എനിക്ക് പേടിയില്ല. രാമനെയും എനിക്ക് പേടിയില്ല. പക്ഷെ സുഹൃത്ബന്ധം നശിപ്പിച്ചു. രാമൻ ചെയ്തുവന്ന ഉപകാരത്തിന് സത്യവികാരം ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇനി എങ്ങനെ? ഒരു മദ്യപന്റെ ചെറുപ്പനങ്ങൾക്ക് കാതുകൊടുത്ത് ആപത്ത് വരുത്തി വെക്കേണ്ട സന്ദർഭമല്ല ഇതെന്ന് മാരുതി മുതലായവർക്ക് ബോധ്യമായി. ഇയാളുടെ തലയിൽ കാര്യത്തിന്റെ ഗൗരവം അടിച്ചു കയറ്റാൻ പറ്റില്ല. ലക്ഷ്മണനെ സ്വീകരിച്ചു കൊണ്ടുവന്ന് കാര്യങ്ങൾക്ക് പോംവഴി ഉണ്ടാക്കണം. വരുന്നത് വരട്ടെ എന്നുറച്ച് മാരുതി സുഗ്രീവനോട് പറഞ്ഞു. സുഗ്രീവ, ലക്ഷ്മണന്റെ ഈ കോപം നമുക്കൊട്ടും നല്ലതിനാവില്ല. പ്രത്യേകിച്ചും നാം വാക്കുപാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയോ? ആര്? എന്തിന്? അവരോട് പറഞ്ഞ കാലാവധി എപ്പോഴേ തീർന്നുപോയി. മഴക്കാലം കഴിഞ്ഞത് താങ്കൾ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. മഴക്കാലം തന്നെ താങ്ങുന്ന പെണ്ണുങ്ങളുടെ കൈകളിൽ നിന്ന് സുഗ്രീവൻ ചോർന്ന് താഴെ വീണു. വാക്കുപാലിച്ചില്ലെങ്കിൽ വാലി പോയ വഴി അടഞ്ഞിട്ടില്ലെന്നാണ് രാമൻ പറഞ്ഞയച്ചിരിക്കുന്നത്. സുഗ്രീവൻ ഭയന്ന് വിളറി. മാരുതിയടക്കം അവരെല്ലാവരും ഭയത്തിന്റെ ചുഴികളിൽപ്പെട്ട് മുങ്ങി താഴുകയായിരുന്നു. ഭയമില്ലാത്തവൾ അവൾ ഒരുത്തി ഉണ്ടായിരുന്നുള്ളൂ. താര, സുന്ദരി. സുഗ്രീവൻ മുട്ടുകുത്തി. നിനക്ക് മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാനുള്ളൂ. നിന്നെ കണ്ടാൽ ലക്ഷ്മണൻ ശാന്തനാവും. നിന്റെ വാക്ക് കേട്ടാൽ അയാളുടെ കോപം തണുക്കും. ഞാനും വരാം. ആദ്യം നീ ഒന്ന് ചെന്ന് നല്ല വാക്കുകൾ പറഞ്ഞ് സമാധാനത്തിന് ശേഷം ഞാൻ ചെന്ന് കണ്ടുകൊള്ളാം. ഒരു സ്ത്രീയാവുമ്പോൾ ലക്ഷ്മണൻ കോപിച്ചു ചാടി ഒന്നും ചെയ്യില്ല. താര ചിരിച്ചു. ചുണ്ടിന്റെ ഒരു കോണ് വക്രിപ്പിച്ചുകൊണ്ടുള്ള ചിരി. പൈഹാസ പരിഹാരം പോലെ. അയാൾ ചെറുതായി ഒരു കൃമിയെ പോയി അവളുടെ മുമ്പിൽ ഇഴയുന്നു. ജീവന് വേണ്ടി ചിന്തുന്നു. അതേ ചിരിയോടെ ആ താര ആളിക്കുഴഞ്ഞ് മധുരലഹരിയിൽ ഉഴവിയ നിരികളോട് അയഞ്ഞു തൂങ്ങി അരഞ്ഞാണോടെ ചുക്കച്ചുലിഞ്ഞുപോയ കസവി ഉടയാടകളോടെ കാമാസക്തരുടെ കിടപ്പറയിൽ നിന്ന് ഒരുവൾ നേരെ എഴുന്നേറ്റ് വരുമ്പോൾ ലക്ഷ്മണന്റെ മുമ്പിൽ ചെന്ന് നിന്നു. കടക്കണ്ണിൽ മധുരം നിറച്ച് അയാളെ നോക്കി. ഗൂഢസ്മൃതത്തോടെ പറഞ്ഞു. കുമാര, കുടുംബാനായ താങ്കൾ നികൃഷ്ടനായ ഒരുവന്റെ പേരിൽ ഇങ്ങനെ കോപിച്ച് വശം കെടാമോ? സുഗ്രീവൻ വാക്കുപാലിക്കാൻ മനസ്സിലാക്കാനല്ല. നിങ്ങൾക്ക് തന്നെ 4 മാസം കാലാവധി കഴിഞ്ഞു പോയത് അയാൾ അറിഞ്ഞിട്ടില്ല. പെട്ടെന്ന് അധികാരം കയ്യിൽ കിട്ടുമ്പോൾ ചില മനുഷ്യർ അനുഭവിക്കുന്ന കഷ്ടപ്പാട് താങ്കൾക്കറിയില്ല. എന്തൊക്കെയാണ് അനുഭവിക്കേണ്ടത്, എന്തൊക്കെയാണ് തള്ളിക്കളയേണ്ടത് എന്ന് അങ്കലാക്കൻ ചിലർ എല്ലാം കൂടി വാരിപ്പിടിച്ച് ഒന്നും അനുഭവിക്കാതെ പറ്റാതെ കാലം കടന്നുപോകും. ചിലർ ഒരു വിഷയത്തിൽ കേന്ദ്രീകരിച്ച് ഏറെ മുന്നോട്ട് പോകും. മദ്യവും സ്ത്രീയുമാണ് സുഗ്രീവൻ മതി വരാത്തത്. കാമാസക്തിയിൽ മുഴുകിക്കിടക്കുന്ന ഒരാളുടെ പങ്കപ്പാടുകളെ പറ്റി താങ്കൾക്കറിയില്ല. താങ്കൾ കാമം എന്ന അനുഭവം ഉണ്ടായിട്ടില്ല. കാമാസക്തന് സമയവും നിയമവുമില്ല, ആർത്തവും ധർമ്മവുമില്ല, ഒന്നിനെയും അയാൾ വകവയ്ക്കുന്നില്ല, ഒന്നും അയാൾക്കൊരു തടസ്സവുമല്ല. സുഗ്രീവനോട് ക്ഷമിക്കാവുന്ന വിലയുള്ളൂ. വലിയ വലിയ മഹർഷിമാർ വരെ കാമത്തിൽ വീണ് നേടിയതൊക്കെ കളഞ്ഞു കുളിക്കുന്നില്ലേ? പിന്നെയാണോ ശബരനായ സുഗ്രീവൻ താങ്കളുടെ സഹോദരന് കൊടുത്ത വാക്ക് ഇഷ്ടം പാലിക്കുക തന്നെ ചെയ്യും? അകത്തേക്ക് വരൂ, ഞങ്ങളുടെ ആതിഥ്യം സ്വീകരിക്കൂ. താരയുടെ മധുരമായ വാക്കുകൾ, അവളുടെ ഹൃദ്യമായ പെരുമാറ്റം, ലക്ഷ്മണൻ അവൾക്ക് പിന്നാലെ അകത്തേക്ക് കടന്നു. സുഗ്രീവൻ അപ്പോഴേക്കും സർവാലങ്കാര വിഭൂഷിതനായി കാത്തു നിൽക്കുകയായിരുന്നു. അയാളെ കണ്ടതും അന്ധകനെ പോലെ കാലപാശമറിയാനുള്ള ദേഷ്യം വീണ്ടും ലക്ഷ്മണനെ ആവേശിച്ചു. അവിടെയും താര ഇടപെട്ടു. സുഗ്രീവൻ തന്റെ പ്രാണപ്രിയനെന്ന പോലെ അവൾ പെരുമാറി. അവനെ പൊതിഞ്ഞു നിന്നു. ലക്ഷ്മണന്റെ കോപം ശമിപ്പിക്കാൻ പുഞ്ചിരി നിലാവ് കൊഴിച്ചു. ഞാൻ ദാനം തന്ന ജീവനാണ് എന്ന് ആരും കേൾക്കാതെ സുഗ്രീവന്റെ ചെവിയിൽ പറയുകയും ചെയ്തു. രുമയുടെ അറയിൽ ചത്തുമറച്ചതുപോലെയുള്ള ഈ കിടപ്പ് പോലും തന്നെ പരിഹസിക്കാൻ വേണ്ടി അവൾ മനഃപൂർവ്വം ആസൂത്രണം ചെയ്തതാണ്. സുഗ്രീവൻ കല്ലിറങ്ങി. അറയിലെ വിളക്കുകളിൽ എണ്ണ പകരാൻ വേണ്ടി ഒരു ദാസി പെൺകുട്ടി കടന്നു വന്നു. ഉള്ളിൽ അമർത്തിവെച്ച ദേഷ്യവും അപമാനവും കൊണ്ട് പുകയുകയായിരുന്നു സുഗ്രീവൻ. ആ പെൺകുട്ടിയെ കടന്നു പിടിച്ചു. രുമയും ദാസിമാരും നോക്കിക്കൊണ്ടു നിൽക്കെ തന്നെ അവളുടെ വസ്ത്രം വലിച്ചു കീറി തടുക്കാൻ ചെന്ന രുമയെ പുറം കൈകൊണ്ട് തട്ടിയകറ്റി. പ്രതിരോധമില്ലാത്ത ആ കുഞ്ഞു ജീവിയെ തന്റെ കീഴിലാക്കിയതിനു ശേഷം സുഗ്രീവൻ രുമയെ നോക്കി അലറി. അമറുകയും മുരളുകയും ചെയ്തു. കാമം മാത്രമായിരുന്നില്ല, പകയും കൂടിയായിരുന്നു കാരണം. അവളുടെ ദേഹത്തു നിന്നും എഴുന്നേറ്റ് പുറം കാലുകൊണ്ട് അവളെ തട്ടി നീക്കിയ ശേഷം അയാൾ ഇറങ്ങിപ്പോയി. രുമ നിലവിളിച്ചുകൊണ്ട് ആ സാധുവിനെ താങ്ങി എണീപ്പിച്ചു. അവളാകട്ടെ അനേകകാലമായി പരിചയിച്ച ഒരു സാധാരണ കാര്യം പോലെ കണ്ണു തുടച്ച് ദാസിമാരോടൊപ്പം പുറത്തേക്ക് പോയി. നേരി പിടിക്കുന്ന ഒരു വേദന രുമയുടെ മേലാസകലം പടർന്നു. കരച്ചിൽ കട്ടിയുള്ള ഇരുട്ട് പോലെ അവളുടെ നെഞ്ചിൽ തടഞ്ഞു നിന്നു. അവൾ വിളക്കിലെ ചിരി താഴ്ത്തി താരയുടെ അടുത്ത് വന്ന് കടന്നു. അംഗദന്റെ കളിവണ്ടി അവൾക്ക് നടുവിൽ വെച്ചു.